ഇന്നത്തെ പഠനത്തിൽ ഈ പിന്മാറ്റം എന്ന വിഷയത്തെക്കുറിച്ച് വളരെ രസകരമായൊരു ഉദാഹരണം ഹോശിയ നൽകുന്നുണ്ട്. ഹോശിയ വളരെ പ്രധാനപ്പെട്ട പല ഉദാഹരണങ്ങൾ തൻ്റെ പ്രവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നാം ഹോശിയയുടെ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളാണല്ലോ ചിന്തിച്ചു കഴിഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇസ്രായേൽ ജനം പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നു. ദൈവം അവർക്ക് നൽകിയ നല്ല നല്ല ആലോചനകൾ, കൽപ്പനകൾ അവർ ലംഘിക്കുന്നു. അതിന് യാതൊരു വിലയും കൽപ്പിക്കാതെ അവർ മുൻപോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ജനത്തോട് ദൈവം സംസാരിക്കുന്നതാണ് തുടർന്ന് 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും നാം കാണുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു, അതിലെ സകല നിവാസികളും വയലിലെ മൃഗങ്ങളും ആകാശത്തിലെ പറവകളും ക്ഷീണിച്ചു പോകുന്നു, സമുദ്രത്തിലെ മത്സ്യങ്ങളും ഇല്ലാതെയാകുന്നു. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു. ഇന്ന് പരിസ്ഥിതി എന്തുമാത്രം മലിനമായിരിക്കുന്നു, ഭൂമിക്ക് താങ്ങുവാൻ സാധിക്കാത്തതുപോലെ മാലിന്യം. പണ്ടൊക്കെ കാലാവസ്ഥയെക്കുറിച്ചുള്ള അറിയിപ്പേ ഉണ്ടായിരുന്നുള്ളൂ, ഇന്നോ മലിനീകരണത്തിൻ്റെ തോതും കാണാവുന്നത് അത്രയില്ലേ. നാം ഭൂമി മുഴുവൻ മലിനപ്പെടുത്തി. അതിനാൽ ദേശം ദുഃഖിക്കുന്നു. ഇന്ന് ഇല്ലായ്മയെക്കുറിച്ച് വളരെയേറെ കേൾക്കുന്നു. ദൈവം ഒരു ദേശത്തെ ന്യായം വിധിക്കുമ്പോൾ അവിടുത്തെ നിലം പോലും അതിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നു. വയലിലെ മൃഗങ്ങളും ആകാശത്തിലെ പറവകളും ഒക്കെ മനുഷ്യന്റെ പാപത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നു. 4-ാം വാക്യത്തിൽ നാം കാണുന്നത്, എങ്കിലും ആരും വാദിക്കരുത്, ആരും ശാസിക്കുകയും അരുത്, നിന്റെ ജനമോ പുരോഹിതനോട് വാദിക്കുന്നവരെ പോലെ ഇരിക്കുന്നു. ആ കാലത്ത് പുരോഹിതന്മാർ തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റുകയല്ലായിരുന്നു. അവർ ജനത്തെ മുന്നറിയിപ്പ് നൽകി അവർക്ക് വരുവാൻ പോകുന്ന ആപത്തിൽ നിന്നും പിന്തിരിപ്പിച്ചില്ല. അതുകൊണ്ട് ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. നോക്കണം, ദൈവം തനിക്ക് വേണ്ടവരെ തക്ക സമയത്ത് ഉയർത്തുന്നു. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അതുകൊണ്ട് നീ പകൽ സമയത്ത് ഇടറി വീഴും, പ്രവാചകനും നിന്നോടുകൂടെ രാത്രിയിൽ ഇടറി വീഴും, നിന്റെ അമ്മയെ ഞാൻ നശിപ്പിക്കും. നിന്റെ അമ്മയെ ഞാൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ദൈവം അവരുടെ രാഷ്ട്രത്തെ തകർക്കുമെന്നാണ്. ഇസ്രായേലിൽ കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നു, ഇന്നുമുണ്ടല്ലോ അതുപോലുള്ള പ്രവാചകന്മാർ. അവർ പറയുന്നത് എല്ലാം ഭംഗിയായി തന്നെ പോകുമെന്നാണ്, യാതൊരു കുഴപ്പവുമില്ല. നാം ജീവിക്കുന്നത് ഒരു ആധുനിക യുഗത്തിലാണ്. ബൈബിൾ എന്ന് പറയുന്നത് പഴഞ്ചൻ പുസ്തകമാണ് എന്നത്ര പലരും കരുതുന്നത്. ഈ 10 കൽപ്പനകൾ നമ്മുടെ അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും വേണ്ടിയുള്ളതായിരുന്നു. നമ്മൾ വളരെ വിശാല മനസ്കരും എല്ലാം സഹിക്കുവാൻ കഴിവുള്ളവരുമാണ്, എന്തും നമുക്ക് അംഗീകരിക്കാമല്ലോ ഈ ചിന്ത. എന്നാൽ സുഹൃത്തെ, ഞാൻ പറയട്ടെ, നാം വൃത്തികെട്ടവരും വളരെ താണുപോയ ഒരു കൂട്ടം ജനവുമാകുന്നു എന്നുള്ളതാണ് വാസ്തവം. അടുത്ത വാക്യം ഹോശയുടെ പുസ്തകത്തിലെ ഏറ്റവും പരിചിതമായ ഒരു വാക്യമാകുന്നു, 6-ാം വാക്യം. അവിടെ നാം വായിക്കുന്നു, പരിജ്ഞാനമില്ലായകിയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു, പരിജ്ഞാനം ത്യജിക്ക കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും, നീ നിന്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് ഞാനും നിന്റെ മക്കളെ മറക്കും. പരിജ്ഞാനം ഇല്ലായകിയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. അവരുടെ പാപത്തിൻ്റെ പശ്ചാത്തലം അവർക്ക് ദൈവത്തെ അറിയില്ല എന്നതാണ്. ദൈവവചനം അറിയാത്ത ഒരു ജനം. സുഹൃത്തെ, താങ്കൾ ഒരു വിശ്വാസിയാകുന്നുവെങ്കിൽ ദൈവവചനത്തിൽ നിന്നും താങ്കൾ അകന്നു പോകുന്ന നിമിഷം താങ്കൾ ക്രിസ്തീയ ജീവിതത്തിൽ പരാജയത്തിലേക്ക് താണുപോകും. താങ്കൾ എത്ര കൺവെൻഷനിൽ സംബന്ധിച്ചാലും കുടുംബത്തിലും ജോലിയിലും സമൂഹത്തിലും എങ്ങനെ വിജയിക്കാം എന്നുള്ള എത്ര കോൺഫറൻസുകളിൽ സംബന്ധിച്ചാലും താങ്കൾ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു പരാജയമായിരിക്കും. ഈ പറയുന്ന തരത്തിലുള്ള ഞൊടുക്കു വിദ്യകൾ കൊണ്ടൊന്നും നമുക്ക് വിജയകരമായ ഒരു ക്രിസ്തി ജീവിതം നയിക്കുവാൻ സാധ്യമല്ല എന്നും ദൈവവചനം വ്യക്തിപരമായി അറിയുന്നത് മാത്രമാണ് ക്രിസ്തീയ വിജയത്തിൻ്റെ രഹസ്യമെന്നും ഈ പുസ്തകം നമുക്ക് വ്യക്തമാക്കി തരുന്നു. അതുകൊണ്ടാണ് എന്ത് വില കൊടുത്തും ഈ വചനം പഠിപ്പിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നത് കേട്ടോ, അല്ലാതെ വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല. ഈ വചനം പഠിച്ചാൽ അത് വ്യക്തികളെ സമൂഹങ്ങളെ രൂപാന്തരപ്പെടുത്തും, പ്രയോജനമുള്ളതാക്കും. പരിജ്ഞാനമില്ലായകിയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു, പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കുമെന്ന് ദൈവം ഇസ്രായേലിനോട് പറയുന്നു. ഇസ്രായേൽ രാഷ്ട്രം മുഴുവൻ തനിക്ക് പുരോഹിതന്മാരായിരിക്കണമെന്നത്രേ ദൈവം ആഗ്രഹിച്ചത്. സഹസ്രാബ്ദത്തിൽ അങ്ങനെ അവർ ആകുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ ദൈവം അരുളി ചെയ്യുന്നത് നിനക്ക് പുരോഹിതന്മാർ ഉണ്ടായിരിക്കുകയില്ല എന്നാണ്. നീ നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് ഞാനും നിന്റെ മക്കളെ മറക്കും. ദൈവം ഈ ദേശത്തെ ജനത്തോട് പറയുകയാണ്, ഞാൻ നിന്നെ മറക്കും, കാരണം നീ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു. ആ ജനം ദൈവത്തിൽ നിന്നും അകന്നുപോയ ഒരു നീണ്ട കാലയളവ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ന്യായവിധിയുടെ ഒരു സമയത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ ദൈവം ഈ ജനത്തിന്റെ പാപങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് അവരുടെ തെറ്റ് അവരെ ബോധിപ്പിച്ചു. അവർ 10 കൽപ്പനകൾ ലംഘിച്ചു, അതുകൊണ്ട് അവരെ ശിക്ഷിക്കുവാൻ പോവുകയാകുന്നു എന്ന തന്റെ തീരുമാനത്തെ ദൈവം ഉറപ്പാക്കുന്നു. 7 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണുന്നത്, അവർ പെരുകുംതോറും എന്നോട് ഏറെ പാപം ചെയ്തു, ഞാൻ അവരുടെ മഹത്വത്തെ ലജ്ജയായി മാറ്റും. ദൈവം അബ്രഹാമിനോട് അവന്റെ സന്തതിയെ വർദ്ധിപ്പിച്ച് ദേശത്തെ അനുഗ്രഹിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തു. അങ്ങനെ ദേശം വർദ്ധിക്കുകയുമുണ്ടായി. എന്നാൽ അതിലൂടെ എല്ലാം കൂടുതൽ പാപികളെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരിക മാത്രമാണ് ഉണ്ടായത്. ഞാനും ഈ ലോകത്തിൽ ജനിച്ചപ്പോൾ അതാണ് സംഭവിച്ചത്. വേറൊരു പാപി ഈ ലോകത്തിലേക്ക് വന്നു. എന്നാൽ ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവത്തിൻ്റെ കൃപ താനിറങ്ങി വന്നു. അവർക്ക് ദൈവവചനം അറിയില്ലായിരുന്നു, യാതൊരു പരിജ്ഞാനവും ഇല്ലായിരുന്നു എന്ന് ചുരുക്കം. ദൈവം പറയുന്നു, ഞാൻ അവരുടെ മഹത്വത്തെ ലജ്ജയായി മാറ്റും. ഈ പറഞ്ഞ സമയത്ത് ഇസ്രായേലിൻ്റെ മഹത്വം, അതെ, ആ ശെഖേന തേജസ്സോടുകൂടിയ ദേവാലയമായിരുന്നു. ദൈവത്തിൻ്റെ കാണപ്പെടുന്ന സാന്നിധ്യം ആ ദേശത്തിൽ ഉണ്ടായിരുന്നത് അതായിരുന്നു. ബഹുദൈവ വിശ്വാസത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന ഒരു ലോകത്തിൽ ഏകദൈവത്തെ സാക്ഷിക്കുന്ന, ജീവനുള്ള സത്യദൈവത്തെ ആരാധിക്കുന്ന സാക്ഷ്യമായിരുന്നു ദേവാലയം. അത് അവരുടെ മഹത്വമായിരുന്നു. ഭൂമിയുടെ അറ്റത്ത് നിന്നും ശേബാ രാജ്ഞിയെ അവിടേക്ക് ആകർഷിച്ചു കൊണ്ടുവന്നത് ഈ ദേവാലയമായിരുന്നു. ഇപ്പോൾ ദൈവം ഹോശയായിലൂടെ അരുളി ചെയ്യുന്നു, ഞാൻ എൻ്റെ മഹത്വം നിന്നിൽ നിന്നും എടുത്തു കളയും, ഞാൻ എൻ്റെ അനുഗ്രഹം നിന്നിൽ നിന്നും എടുത്തു കളയും, എന്നിട്ട് ശത്രു വന്ന് നിന്നെ അടിമയാക്കി കൊണ്ടുപോകുന്ന അവസ്ഥയിൽ ഞാൻ നിന്നെ ശിക്ഷിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ തീർച്ചയായും ശത്രുവിന് പറയുവാൻ സാധിക്കും, നോക്കിക്കേ, അവർ പറഞ്ഞത് അവർ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്നാണ്. എന്നാൽ ഇപ്പോൾ അവർക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് കണ്ടാലും അതിൻ്റെ അർത്ഥം അവരുടെ ദൈവം വലിയ ശക്തിയൊന്നുമുള്ള ദൈവമല്ല. ഇന്നും ഇതുപോലെ ദൈവം തന്നോട് മറുതലിക്കുന്നവരെ ശിക്ഷിക്കുന്നു എന്ന് കാണാവുന്നതത്രേ. 8 വാക്യത്തിൽ നാം വായിക്കുന്നത്, അവർ എൻ്റെ ജനത്തിൻ്റെ പാപം കൊണ്ട് ഉപജീവനം കഴിക്കുന്നു, അവരുടെ അകൃത്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നു. ജനങ്ങൾ പാപം ചെയ്യുക മാത്രമായിരുന്നില്ല, പാപത്തെക്കുറിച്ച് വീരവാദം മുഴക്കുകയും ചെയ്തിരുന്നു. ഇന്നും ഇതുപോലെ പാപത്തെക്കുറിച്ച് പുകഴുന്നവരുണ്ട്. ചതിച്ചിട്ട്, ആ ഞാൻ ചതിച്ചില്ല, മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ട് ഞാൻ എത്ര മിടുക്കനാണെന്നറിയാമോ എന്ന് ചിന്തിക്കുന്നവർ അവരുടെ അകൃത്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് നാം വായിച്ചു. 9 വാക്യത്തിൽ, ആകയാൽ ജനത്തിനും പുരോഹിതനും ഒരുപോലെ ഭവിക്കും, ഞാൻ അവരുടെ നടപ്പ് അവരോട് സന്ദർശിച്ച് അവരുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവർക്ക് പകരം കൊടുക്കും. ഇസ്രായേലിലെ പുരോഹിതവർഗം ജനങ്ങൾക്കൊപ്പം താണുപോയി എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായ അവസ്ഥ. ദൈവ ശുശ്രൂഷകൾക്കായി വിളിക്കപ്പെട്ടവർ പാപത്തിൽ മുഴുകി ജീവിക്കുന്നത് ഒരിക്കലും അഭിലഷണീയമല്ല. ജനങ്ങളോട് താതാത്മ്യപ്പെടുക എന്ന ഉപാധി പറഞ്ഞ് അനേകം ശുശ്രൂഷകരും ഇന്ന് ശുശ്രൂഷയുടെ തന്നെ മഹത്വം കളഞ്ഞിരിക്കുകയാണ്. ദൈവം പറയുന്നു, ആകയാൽ ജനത്തിനും പുരോഹിതനും ഒരുപോലെ ഭവിക്കുമെന്ന്. പുരോഹിതൻ അവിടുത്തെ ജനത്തെക്കാൾ ഒട്ടും മെച്ചപ്പെട്ട അവസ്ഥയിലല്ല ജീവിക്കുന്നത്. അത് അവർക്ക് ശിക്ഷയ്ക്ക് കാരണമായി തീർന്നു. 10 വാക്യത്തിൽ നാം വായിക്കുന്നു, അവർ ഭക്ഷിച്ചാലും തൃപ്തി പ്രാപിക്കില്ല, അവർ സ്ത്രീസംഗം ചെയ്താലും പെരുകുകയില്ല, യഹോവയെ കൂട്ടാക്കുന്നത് അവർ വിട്ടുകളഞ്ഞുവല്ലോ. അവർ ഭക്ഷിച്ചാലും തൃപ്തി പ്രാപിക്കില്ല, വേറെ വിധത്തിൽ പറഞ്ഞാൽ ക്ഷാമം ദേശത്തേക്ക് വരുന്നു. നമ്മുടെ രാജ്യം പോലെ സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യത്ത് ഇന്നും പകുതിയിലേറെ ജനങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവാൻ തന്നെ പ്രയാസമാണല്ലേ. എന്നാൽ സത്യം അതല്ലേ. 100 കോടി വരുന്ന ജനങ്ങളിൽ 50 കോടിയോളം ദിവസത്തിൽ 3 നേരത്തെ ഭക്ഷണത്തിൽ 1 നേരം ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത അവസ്ഥയിലാകുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ഭയാനകമായ അവസ്ഥയില്ലേ. അതാണ് ദൈവത്തെ മറക്കുന്ന ഒരു ജനത്തിനുണ്ടാകുന്നത്. ഇവിടെ വായിക്കുന്നു, അവർ സ്ത്രീ സംഘം ചെയ്താലും പെരുകുകയില്ല എന്ന്. വിവാഹ ബന്ധത്തിന് വെളിയിലുള്ള ലൈംഗിക ബന്ധം ദൈവം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അങ്ങനെയുള്ള ബന്ധപ്പെടലുകൾ ഒരു മനുഷ്യനും യഥാർത്ഥ സംതൃപ്തി നൽകുന്നുമില്ല. അതത്രേ ദൈവം ഇവിടെ ഈ ജനത്തോട് പറയുന്നത്. 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, പരസംഗവും വീഞ്ഞും പുതിയ വീഞ്ഞും ബുദ്ധിയെ കെടുത്തു കളയുന്നു, മദ്യവും മദിരാക്ഷിയും അതാണല്ലോ മനുഷ്യന്റെ എന്നത്തെയും പ്രശ്നവും ബലഹീനതയും. മനുഷ്യൻ കള്ളം പറയാനും വക്രത കാണിക്കാനും എല്ലാം ഉള്ള കാരണം അത് തന്നെയല്ലേ? ഇത് ഏതെങ്കിലും പ്രത്യേക പാർട്ടിയുടെയോ സമൂഹത്തിൻ്റെയോ മാത്രം പ്രശ്നമല്ല, എല്ലാവരും ഒരുപോലെ ഇതിനടിമയാകുന്നു. മനുഷ്യനെ നന്നാക്കുവാനുള്ള ശ്രമങ്ങൾ കൂടുതൽ കൂടുതൽ കുഴപ്പങ്ങളിൽ മാത്രം കൊണ്ടെത്തിക്കുകയാണ്. ആധുനികത്വം വഷളത്വം വർദ്ധിപ്പിക്കുക മാത്രമല്ലേ ചെയ്യുന്നത്? ദൈവവചനത്തിൽ നിന്നും അകന്ന് പുതിയ ചില കാര്യങ്ങൾ ചെയ്യുവാൻ ചിന്തിച്ച ഇസ്രായേൽ കൂടുതൽ കുഴപ്പത്തിലാകുകയാണ് ഉണ്ടായത്. വടക്കേ രാജ്യത്ത് അവർ പാപത്തിൽ കിടന്നു കുഴഞ്ഞു. യഹോവയായ ദൈവത്തിന് പകരം അവർ രണ്ട് കാളക്കുട്ടികളുടെ രൂപത്തെ പ്രതിഷ്ഠിച്ച് ബാൽ ആരാധന വടക്കേ രാജ്യത്ത് ആരംഭിച്ചു. അത് അവരെ ഭയാനകമായ അസാന്മാർഗികത്വത്തിൽ എത്തിച്ചു. സത്യദൈവത്തിൽ നിന്നും അകലുന്ന മനുഷ്യന് എക്കാലത്തും ഉണ്ടാകുന്ന പ്രശ്നം ഇതത്രേ. ഇവിടെ പ്രവാചകൻ ആത്മീക പരസംഗത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ദൈവത്തിങ്കൽ നിന്നും തിരിഞ്ഞു പോകുന്നതാണ്. അവർ ജീവനില്ലാത്ത രൂപങ്ങളുടെ അടുത്ത് ആലോചന ചോദിക്കുവാൻ പോയി. ഇന്നും ഇതുതന്നെ നമുക്ക് കാണുവാൻ കഴിയും. ഗുരുക്കന്മാരുടെ പിൻപേ പോകുന്ന മനുഷ്യർ, ഞാൻ പറയാതെ തന്നെ ഇവരുടെയൊക്കെ മഹത്വം നിങ്ങൾക്കറിയാമല്ലോ. മനുഷ്യനെ കബളിപ്പിക്കുക, ഇത് ഏറ്റവും എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമാണിന്ന്. അത് മതത്തിൻ്റെയും ഭക്തിയുടെയും പേരിൽ മനുഷ്യനെ സമീപിച്ചാൽ മതിയാകും, ഏത് മനുഷ്യനും വീണുപോകും. ഇത് മനുഷ്യൻ എന്തെല്ലാം വിധത്തിലുള്ള കാര്യങ്ങളുടെ പിൻപെയാണ് ദൈവമെന്നും ഭക്തിയെന്നും പറഞ്ഞ് ഓടുന്നത്. സാത്താനെ പോലും ആരാധിക്കുന്നു. പണ്ടൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളിൽ മാത്രമുണ്ടായിരുന്ന ഈ സാത്താന്റെ ആരാധനകൾ ഇന്ന് നമ്മുടെ രാജ്യത്തും വേഗത്തിൽ പടർന്നു പിടിക്കുന്നു. സാത്താന്റെ പള്ളികൾ നമ്മുടെ പല നഗരങ്ങളിലും സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. എല്ലാ വിധത്തിലുമുള്ള അഭിവൃദ്ധി വാഗ്ദാനം ചെയ്യുന്ന ഈ കൂട്ടരുടെ പിൻപെ പോകാത്തത് ആരാണ്? ഇസ്രായേലിൽ ഈ ജീവനില്ലാത്തതിനെ ഒക്കെ ആരാധിച്ചത് ആ ജനത്തെ ഭയങ്കര അസാന്മാർഗികത്വത്തിലേക്ക് ദൈവത്തിന്റെ ന്യായവിധിയിലേക്ക് നയിച്ചു. 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവർ പർവ്വത ശിഖരങ്ങളിൽ ബലി കഴിക്കുന്നു, കുന്നുകളിൽ അവർ നല്ല തണലുള്ള കരിവേലകത്തിൻ്റെയും പുന്നയുടെയും ആലിൻ്റെയും കീഴെ ധൂപം കാട്ടുന്നു. അവിടെ നിങ്ങളുടെ പുത്രിമാർ പരസംഗം ചെയ്യുന്നു, നിങ്ങളുടെ പുത്രഭാര്യമാർ വ്യഭിചരിക്കുന്നു. അവർ അവരുടെ ദൈവങ്ങളെ ഒരു മലയുടെ മുകളിൽ ഒരു കൂട്ടം മരങ്ങളുടെ ഇടയിൽ പ്രതിഷ്ഠിച്ചു. ഇന്നും ഇങ്ങനെ തന്നെയാണല്ലോ, ഇങ്ങനെയുള്ള പ്രതിഷ്ഠകൾ എപ്പോഴും മലമുകളിലും ഏതെങ്കിലും ഒരു കാവിലും ആയിരിക്കുമല്ലോ, മരങ്ങളുടെ ഇടയിൽ. എല്ലാ കാലത്തും എല്ലാ സമൂഹത്തിലും അത് അങ്ങനെ തന്നെയാണ്. അവിടെ നിങ്ങളുടെ പുത്രിമാർ പരസംഗം ചെയ്യുന്നു, നിങ്ങളുടെ പുത്രഭാര്യമാർ വ്യഭിചരിക്കുന്നു എന്ന് വായിക്കും. നാം ഇന്ന് കാണുന്ന ആരാധന കൂടുതലും അത്യാഗ്രഹവും ദ്രവ്യാഗ്രഹവുമാകുന്നുവല്ലോ. ഈ അത്യാഗ്രഹം എത്രയെത്ര കുടുംബങ്ങളെ ലോകത്തിന്റെ പിൻപെ പോകുവാൻ വലിച്ചിഴച്ചിരിക്കുന്നു. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ നല്ല വീട്, നീന്തൽക്കുളമുണ്ട്, വലിയ കാർ, എസ്റ്റേറ്റ്, അങ്ങനെ എന്തെല്ലാം നോക്കിയുള്ള ഓട്ടമാണ് ഇന്ന് മനുഷ്യൻ്റെത്. തൃപ്തിയില്ലാത്ത ഓട്ടം. അവർ പറയും തങ്ങൾ ഇതെല്ലാം തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന്. എന്നാൽ കുഞ്ഞുങ്ങൾ എത്ര പെട്ടെന്നാണ് വീട് വിട്ടുപോകുന്നത്? അത്യാഗ്രഹത്തോടെ സമ്പാദിക്കുന്നവരുടെ മക്കൾ സാധാരണ അത് അനുഭവിച്ച് കാണാറില്ല. അവർ അതെല്ലാം കളഞ്ഞ് അലഞ്ഞു തിരിയുന്നതാണ് കാണാറുള്ളത്. തങ്ങളുടെ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ വളർത്തുവാൻ സമയമില്ലായിരുന്നു. അവർ ലോക സൗകര്യങ്ങൾ അനുഭവിച്ച് തൃപ്തി വരാതെ ഓടി നടന്നു. നാം ദൈവത്തെ മറന്നു കളഞ്ഞു. നാം ജീവനുള്ള സത്യ ദൈവത്തിൽ നിന്നും മാറിപ്പോയിരിക്കുന്നു. നാം അവനെ ഇന്ന് ആരാധിക്കുന്നില്ല. നമ്മെ വിടുവിക്കുവാനും സഹായിക്കുവാനും കഴിവുള്ള രക്ഷകന്റെ അടുത്തേക്ക് നാം തിരിയേണ്ടതുണ്ട് സുഹൃത്തെ. 14-ാം വാക്യത്തിൽ നാം കാണുന്നത്, നിങ്ങളുടെ പുത്രിമാർ പരസംഗം ചെയ്യുന്നതും നിങ്ങളുടെ പുത്രഭാര്യമാർ വ്യഭിചരിച്ച് നടക്കുന്നതും ഞാൻ സന്ദർശിക്കുകയില്ല. അവർ തന്നെ വേശ്യാ സ്ത്രീകളോട് കൂടെ വേറിട്ടു പോകുകയും ദേവദാസികളുടെ കൂടെ ബലി കഴിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ബുദ്ധിയില്ലാത്ത ഈ ജനം നശിച്ചുപോകും. ദൈവം പറയുന്നത്, നിയമത്തെ അറിയാതിരിക്കുന്നത് ഒരിക്കലും ആരെയും രക്ഷിക്കുന്നില്ല. അതൊരു ഉപാധിയല്ല. അവൻ പറയുന്നത്, ഈ ജനം പാപത്തിലേക്ക് ഇറങ്ങിപ്പോയെങ്കിലും ഞാൻ അവരെ അവർ ഇപ്പോൾ ചെയ്യുന്ന പാപത്തെ വിധിക്കുവാനായി പോകുന്നില്ല. ഞാൻ അവരെ ശിക്ഷിക്കുവാൻ പോകുന്നത് അവർ ജീവനുള്ള സത്യദൈവത്തിൽ നിന്നും അവിടുത്തെ വഴികളിൽ നിന്നും അകന്നു പോയതിനാലാണ്, അല്ലാതെ അവർ ഇപ്പോൾ ചെയ്യുന്ന പാപത്തെ നോക്കിയിട്ടല്ല. ജീവനുള്ള ദൈവത്തിൽ നിന്നും അകന്നുപോയി. 15-ാം വാക്യത്തിൽ നാം വായിക്കും, നീ പരസംഗം ചെയ്താലും യഹൂദ അപരാധം ചെയ്യാതിരിക്കട്ടെ, നിങ്ങൾ ഗിൽഗാലിലേക്ക് ചെല്ലരുത്, ബേത്ത് അവനിലേക്ക് കയറിപ്പോകരുത്, യഹോവയാണ് എന്ന് സത്യം ചെയ്യുകയും വരുത്. ഇസ്രായേൽ ദുശാഠ്യമുള്ള പശുക്കിടാവിനെ പോലെ ദുശാഠ്യം കാണിച്ചാൽ യഹോവ അവരെ ഒരു വിശാല സ്ഥലത്ത് കുഞ്ഞാടിനെ പോലെ മേയിക്കുമോ? വളരെ ചിന്തിപ്പിക്കുന്ന ഒരു ഉദാഹരണം, ദുശാഠ്യമുള്ള പശുക്കിടാവ്. ദുശാഠ്യമുള്ള പശുക്കിടാവിനെ ഇവിടെ പിന്മാറ്റത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. പിന്മാറ്റം ദുശാഠ്യമുള്ള പശുക്കിടാവിനെ പോലെയാണ്. ഇന്ന് വീടുകളിലൊക്കെ പശുവിനെയും അതുപോലെയുള്ള എന്തെങ്കിലും മൃഗങ്ങളെയൊക്കെ വളർത്തുന്നത് വളരെ വളരെ കുറഞ്ഞു വരികയാണ്. എന്നിരുന്നാലും പശുക്കിടാവിനെ കാണാത്തവർ ചുരുങ്ങും. നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ മിക്കവാറും വീടുകളിലുണ്ടല്ലോ. ഇതിനെ കയറിട്ടിട്ട് നാം മുൻപോട്ട് പിടിച്ചാൽ അവൻ ആ മുൻപിലത്തെ കാല് അങ്ങോട്ട് നേരെ വെച്ച് എത്ര പിടിച്ചാലും നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്ത വിധം പുറകോട്ട് പിടിച്ചങ്ങനെ നിൽക്കും. കണ്ടിട്ടില്ലേ? എത്ര പിടിച്ചാലും. ഇതാണ് ദുശാഠ്യം, ഇതാണ് പിന്മാറ്റം. ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല എന്ന് ഹൃദയത്തിൽ തീരുമാനിച്ചുള്ള ഒരു നിൽപ്പ്. ഞാൻ അനുസരിക്കില്ല, പുറമെ ഭക്തി കാണിക്കും, എന്നാൽ എനിക്ക് സത്യമെന്ന് അറിയാവുന്ന കാര്യങ്ങൾ എത്ര ശക്തമായി ആര് പിടിച്ചാലും ചെയ്യില്ല എന്നുള്ള മനോഭാവം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവം താങ്കൾക്ക് കാണിച്ചു തന്നിട്ടുള്ള ഏതെങ്കിലും സത്യത്തിന് നേരെ താങ്കൾ അങ്ങനെ നിൽക്കുന്നുവെങ്കിൽ, ഞാൻ പറയട്ടെ, താങ്കൾ പിന്മാറിയ അവസ്ഥയിലാണ്. അതിന് ഒരു ന്യായീകരണവും ആവശ്യമില്ല. 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എഫ്രയീം വിഗ്രഹങ്ങളുടെ കൂട്ടാളിയാകുന്നു, അവനെ വിട്ടുകളകാം. മദ്യപാനം കഴിയുമ്പോൾ അവർ പരസംഗം ചെയ്യും, അവരുടെ പ്രഭുക്കന്മാർ ലജ്ജയിൽ അത്യന്തം ഇഷ്ടപ്പെടുന്നു. കാറ്റ് അവളെ ചിറകുകൊണ്ട് ചുറ്റിപ്പിടിക്കുന്നു, അവർ തങ്ങളുടെ ബലികൾ ഹേതുവായി ലജ്ജിച്ചു പോകും. ഇനിയും 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ പുരോഹിതന്മാരോട് പറയുന്ന ചില കാര്യങ്ങൾക്ക് കാണുവാൻ സാധിക്കും. 1-ാം വാക്യത്തിൽ, പുരോഹിതന്മാരെ കേൾപ്പീൻ, ഇസ്രായേൽ ഗൃഹമേ ചെവിക്കൊള്ളുവിൻ, രാജഗൃഹമേ ചെവി തരുവിൻ, നിങ്ങൾ മിസ്പയ്ക്കൊരു കണിയും താബോരിന്മേൽ വിരിച്ച വലയും ആയിത്തീർന്നിരിക്ക കൊണ്ട് ന്യായവിധി നിങ്ങൾക്ക് വരുന്നു. പുരോഹിതന്മാരോട് പറയുകയാണ്, നിങ്ങൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു, നിങ്ങളുടെ ശ്രദ്ധ ഇന്ന് വേറെ എന്തിലൊക്കെയോ ആണ്. ദൈവത്തിന് കൂടുതൽ മഹത്വം കൊടുക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾ ഇന്ന് നിങ്ങളുടേതായ വഴികളിലാണ് നിൽക്കുന്നത്. 2-ാം വാക്യത്തിൽ വായിക്കുന്നു, മത്സരികൾ വഷളത്വത്തിൽ ആണ്ടുപോയിരിക്കുന്നു, ഞാനോ അവർക്ക് ഏവർക്കും ഒരു ശാസകനാകുന്നു. ഞാൻ എഫ്രീമിനെ അറിയുന്നു, ഇസ്രായേൽ എനിക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല. എഫ്രീമെ, നീ ഇപ്പോൾ പരസംഗം ചെയ്തിരിക്കുന്നു, ഇസ്രായേൽ മലിനമായിരിക്കുന്നു. അവർ തങ്ങളുടെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരേണ്ടതിന് അവരുടെ പ്രവൃത്തികൾ സമ്മതിക്കുന്നില്ല. പരസംഗമോഹം അവരുടെ ഉള്ളിലുണ്ട്, അവർ യഹോവയെ അറിയുന്നതുമില്ല. അവർ ദൈവത്തിങ്കലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, കാരണം അവരുടെ ഉള്ളിൽ ഇന്നും പരസംഗമോഹമുണ്ട്. അവരുടെ പ്രവൃത്തികൾ ദൈവത്തിങ്കലേക്ക് വരുവാൻ സമ്മതിക്കുന്നില്ല. എത്ര ശ്രമിച്ചാലും സ്വന്തം പരിശ്രമം കൊണ്ടത് സാധിക്കില്ല എന്നതാണ് വാസ്തവം. 5-ാം വാക്യത്തിൽ, ഇസ്രായേലിന്റെ അഹംഭാവം അവന്റെ മുഖത്ത് സാക്ഷീകരിക്കുന്നു, അതുകൊണ്ട് ഇസ്രായേലും എഫ്രീമും തങ്ങളുടെ അകൃത്യത്താൽ ഇടറി വീഴും, യഹൂദയും അവരോടുകൂടെ ഇടറി വീഴും. 6-ാം വാക്യം, യഹോവയെ അന്വേഷിക്കേണ്ടതിന് അവർ ആടുകളുടെയും കന്നുകാലികളെയും കൊണ്ടു ചെല്ലും, എങ്കിലും അവർ അവനെ കണ്ടെത്തുകയില്ല, അവൻ അവരെ വിട്ടുമാറിയിരിക്കുന്നു. നോക്കണേ, വീണ്ടും വീണ്ടും മറുതലിക്കുന്ന ഒരു വ്യക്തിയോട് ദൈവം ഇടപെടുന്ന വിധം, ഒരു സമയത്ത് അവർ എത്ര പരിശ്രമിച്ചാലും സാധിക്കാത്തതുപോലെ ദൈവം അവരെ വിട്ടുമാറുന്ന അവസ്ഥ. ഇവിടെ നാം വായിച്ചത്, അവൻ അവരെ വിട്ടുമാറിയിരിക്കുന്നു, അവർ അന്യപുത്രന്മാരെ ജനിപ്പിച്ചിരിക്കുകൊണ്ട് അവർ യഹോവയോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഒരു അമാവാസി അവരെ അവരുടെ ഓഹരികളോടുകൂടെ തിന്നുകളയും. ബാക്കിയുള്ള വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കട്ടെ. 5-ാം അധ്യായത്തിന്റെ, ഗിബയിൽ കാഹളവും രാമയിൽ തൂരിയും ഊതുവിൻ, അവനിൽ പോർവിളി കൂട്ടുവിൻ, ബെന്യാമീനെ നിന്റെ പിറകെ വരുന്നു. ശിക്ഷാദിവസത്തിൽ എഫ്രയീം ശൂന്യമാകും. നിശ്ചയമുള്ളത് ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഇടയിൽ അറിയിച്ചിരിക്കുന്നു. യഹൂദ പ്രഭുക്കന്മാർ അതർ മറ്റുന്നവരെ പോലെ ആയിത്തീർന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ക്രോധം വെള്ളം പോലെ അവരുടെ മേൽ പകരും. എഫ്രയീമിന് മാനുഷ്യകൽപ്പന അനുസരിച്ച് നടപ്പാൻ ഇഷ്ടം തോന്നിയതുകൊണ്ട് അവൻ പീഡിതനും വ്യവഹാരത്തിൽ തോറ്റവനുമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എഫ്രയീമിന് പുഴുവും യഹൂദഗ്രഹത്തിന് ദ്രവത്വവുമായിരിക്കും. ദൈവം പറയുകയാണ്, ഞാൻ പാപം ചെയ്യുന്ന ഈ ജനത്തെ ശിക്ഷിക്കുവാൻ പോകുന്നു. പുഴു തിന്നുകളയുന്നത് പോലെ ഞാൻ അവരെ തിന്നുകളയും. 13-ാം വാക്യം, എഫ്രയീം തൻ്റെ വ്യാധിയും യഹൂദ തൻ്റെ മുറിവും കണ്ടപ്പോൾ എഫ്രയീം അശൂരിൽ ചെന്ന് യുദ്ധതൽപരനായ രാജാവിൻ്റെ അടുക്കൽ ആളയച്ചു. എങ്കിലും നിങ്ങളെ സൗഖ്യമാക്കുവാനും നിങ്ങളുടെ മുറിവ് പൊറിപ്പിക്കാനും അവന് കഴിഞ്ഞില്ല. ഞാൻ എഫ്രയീമിനൊരു സിംഹം പോലെയും യഹൂദാഗ്രഹത്തിനൊരു ബാലസിംഹം പോലെയും ഇരിക്കും. ഞാൻ തന്നെ കടിച്ചു കീറിപ്പോയി കളയും. ഞാൻ പിടിച്ചു കൊണ്ടുപോകും, ആരും വിടുവിക്കുകയുമില്ല. അവർ കുറ്റമേറ്റു പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്ത് ഇരിക്കും. കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. അനേകരും ദൈവത്തെ അന്വേഷിക്കുന്നത് തങ്ങളുടെ കഷ്ടതയിലാണ്. ഞാൻ പറയട്ടെ, അതുവരെ കാത്തിരിക്കണമോ? നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവവചനത്തിനനുസരിച്ച് നാം ജീവിക്കുവാനായി നമ്മെ സമർപ്പിക്കുമ്പോൾ ദൈവം അത് വലിയ അനുഗ്രഹമാക്കി നമ്മുടെ ജീവിതത്തിൽ തരും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവഹിതം മനസ്സിലാക്കി ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ?